പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, വീണ്ടും മുള്ളിൽകിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കടന്നുവരുവാൻ സ്വർഗദൂതൻ നമ്മളെ സഹായിച്ചു. നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരം ദൈവജനത്തെ ഒരുക്കുന്ന ഒരു ക്രമീകരണമാണ് ദൈവത്തിലൂടെ ചെയ്യുന്നത്. ദൈവരായത്തിന്റെ സുവിശേഷമാണ് ദൈവത്തിലൂടെ അറിയിക്കുന്നത്. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ധാരാളം സന്ദേശങ്ങൾ ഇതിന് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. www.kingdommessages എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി നിങ്ങൾക്ക് ആ സന്ദേശങ്ങൾ തുടക്കം മുതലേ കേൾക്കാവുന്നതാണ്. ഒരു വിഭവസമൃദ്ധമായ ആത്മീക സദ്യ തന്നെ ദൈവം അതിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ദൈവത്തിന്റെ ഒരു സ്നേഹ ഉപകാരമായി മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിച്ച് അന്ത്യകാലത്ത് ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഒരുങ്ങുക. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവരായത്തിന്റെ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ മൂത്ത്, എഹാദ് എന്ന രണ്ട് വാക്ക് എബ്രായ വാക്കുകളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എഹാദ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മൂത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഡിവിഷൻ, സെപ്പറേഷൻ അല്ലെങ്കിൽ മരണം. ഇതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ സന്ദേശത്തിൽ ഇതാ ഒരു പഴയ നിയമകാലത്ത്, അതായത് ആരും രക്ഷിക്കപ്പെട്ടില്ലാത്ത കാലത്ത് ഒരു മരിച്ചാൽ എങ്ങനെയാണ് ആ മനുഷ്യന്റെ ആത്മാവ്, ദേഹി, ദേഹം ഒക്കെ എവിടെയാണ് പോകുന്നതെന്നായിരുന്നു നാം മനസ്സിലാക്കിയത്. അതുമായുള്ള ബന്ധത്തിൽ ലൂക്കോസ് സുവിശേഷം 16 പറയുന്ന ധനവാന്റെയും ലാസറിന്റെയും ഒക്കെ കഥ നാം മനസ്സിലാക്കി. മരണശേഷം മനുഷ്യരെ സെപ്പറേറ്റ് ചെയ്യുന്ന യാതനാ സ്ഥലത്തേക്കും അപ്പോൾ തന്നെ ആശ്വാസത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, മനുഷ്യർ രണ്ട് ഗ്രൂപ്പായി മാറുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കി. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പുതിയ നിയമത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ, ഒരു പാപി മരിച്ചാൽ എങ്ങനെയായിരിക്കും, ഒരു വിശ്വാസി മരിച്ചാൽ എങ്ങനെയായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുവാനായിട്ട്. വിശ്വാസി എന്ന് പറഞ്ഞത് ജയം പ്രാപിച്ച ബോണഗെയിൻ വ്യക്തി മരിച്ചാൽ എങ്ങനെയായിരിക്കും, പരാജയപ്പെടുന്നവനല്ല, ജയം പ്രാപിക്കുന്നവൻ. അപ്പോ ഇത് നമ്മൊന്ന് മനസ്സിലാക്കത്തക്കൊണ്ട് വീണ്ടും നമ്മുടെ ആ ചിത്രത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആ പാലത്തിന്റെ ചിത്രം, ഗോശ്രീ ബ്രിഡ്ജിന്റെ ചിത്രം, 3 ബ്രിഡ്ജുകൾ കണക്ട് ചെയ്തിട്ടുള്ള, നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകുവാൻ ദ ഗോശ്രീ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്. അത് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു, എറണാകുളം ടു ബോൾഗാട്ടി 1, ബോൾഗാട്ടി ടു വല്ലാർപാടൻ 2, വല്ലാർപാടൻ ടു വൈപ്പിൻ 3, മനുഷ്യന്റെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അപ്പോൾ ഇതായിട്ട് 3 എന്നെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. പ്രിയ സഹോദരനെ, കഴിഞ്ഞ സന്ദേശത്തിൽ ലൂക്കോസ് സുവിശേഷം 16 നാം കണ്ടു ധനവാൻ മരിച്ചു, നല്ല അടക്കം കിട്ടി, പക്ഷെ പോയത് എങ്ങോട്ടാ? ഈ യാതന സ്ഥലത്തേക്ക്. സ്ക്രീനിലേക്ക് നോക്കിയേ, ഇതാ ഈ യാതന സ്ഥലത്തിലേക്കാണ് പോയത്. അവിടെ കിടന്ന് തീയിൽ കിടന്ന് വെന്തുരുകയാണ്. എന്നാൽ വളരെ ദൂരെ അവൻ മേൽപോട്ട് നോക്കിയപ്പോ ഇതാ അബ്രഹാം പിതാവിന്റെ മടി ലാസർ ഇരുന്ന് ആശ്വസിക്കുന്നത് കണ്ടു. അപ്പൊ ഒരു ഭാഗത്ത് ആശ്വാസം, വേറൊരു ഭാഗത്ത് യാതന. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നാം ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് ദാ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിലെ മരണമാണ്. ദാ ന്യൂ ടെസ്റ്റ്മെന്റ് സമയത്ത് നാച്ചുറൽ മാൻ, അതായത് രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ, വേറെ രീതിയിൽ പറഞ്ഞാൽ പരാജയപ്പെടുന്ന മനുഷ്യൻ, ജയം പ്രാപിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതാ ഈ ഒരു സമയത്ത് ആ മനുഷ്യനും വേറെ എങ്ങോട്ടേക്കുമല്ല, ഈ യാതനാ സ്ഥലത്തേക്ക് തന്നെ. ധനവാൻ എങ്ങോട്ടേക്ക് പോയോ അങ്ങോട്ടേക്ക് തന്നെ യാതനാ സ്ഥലത്തേക്ക് പോകും. അവിടെ കിടന്ന് യാതന അനുഭവിക്കും. തുടർന്ന് അവസാനം, എല്ലാ ദൈവത്തിന്റെ പദ്ധതികളുടെ അവസാനം, ഈ പാതാളത്തെ അങ്ങനെ തന്നെ നിത്യമായ തീപ്പുകയിലേക്ക് തള്ളുകയും ചെയ്യും. എന്നാൽ നമ്മൾ ആരും അങ്ങോട്ടേക്ക് പോകണ്ട, ആ യാതന അനുഭവിക്കേണ്ട, അത് നിത്യമാണ്. ആ യാതനയുടെ പേരാണ് നിത്യമായ യാതന, നിത്യമായ യാതന, നിത്യ ദണ്ഡനം എന്നാണ് പറയുന്നത്. കുറച്ച് നാൾ ദണ്ഡനം കഴിഞ്ഞിട്ട് തിരികെയല്ല, അതായത് പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ അപകടം ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ ലോകത്ത് നിങ്ങൾക്കൊരു മടിത്തരം ഉണ്ടായിരുന്നു, പോക്കറ്റടി. ആ പോക്കറ്റടി നിങ്ങൾ ചെയ്തു, നിങ്ങളെ ശിക്ഷിച്ചു, കുഴപ്പമില്ലെന്നേ. ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങ, ശിക്ഷ കഴിഞ്ഞു. ഇതാ നിങ്ങൾ ചില തെമ്മാടിത്തരം ചെയ്തു, ഒരാളെ കൊന്നു. ഇതാ നിങ്ങൾക്ക് ജീവപര്യം തോന്നും പറഞ്ഞ് തടവ് തന്നു, കുഴപ്പമില്ലെന്നേ. അതിൻ്റെ അർത്ഥം മനുഷ്യനെ കൊല്ലുന്നത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ട്. പക്ഷെ അവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത്, ഇതാ 12 വർഷമോ 14 വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങ. അല്ല, നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പിരിച്ചു, അതും വലിയ കുഴപ്പമില്ല. കാരണം ഒരു മിനിറ്റിനുള്ള വേദനയുള്ളൂ, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു മിനിറ്റ് കൊണ്ട് തീരുമോ? നിത്യദണ്ഡനമല്ലേ, നിത്യദണ്ഡനം. ഒരു മിനിറ്റ് കൊണ്ട് തീരൂല. അതാ പിന്നെ 5 മിനിറ്റ് കൊണ്ട് തീരൂല. 1 മണിക്കൂർ കൊണ്ട് തീരില്ല. ഒരു ദിവസം കൊണ്ട് തീരില്ല. ഒരാഴ്ച കൊണ്ട് തീരില്ല. ഒരു മാസം, ഒരു വർഷം തീരില്ല. 5 വർഷം തീരില്ല. 100 വർഷം തീരില്ല. 1000 തീരില്ല. 100,000 തീരില്ല. നിത്യദണ്ഡനമാ, നിത്യദണ്ഡനം. നിത്യജീവൻ ഒരു ഭാഗത്താണെങ്കിൽ, നിത്യാശ്വാസം ഒരു ഭാഗത്താണെങ്കിൽ, നിത്യദണ്ഡനമാണ്, നിത്യദണ്ഡനം. നമുക്ക് അങ്ങോട്ട് പോണോ? പ്രിയ സഹോദരങ്ങളെ, ഒരൊറ്റ ആയുഷേ ഉള്ളൂ നമുക്ക് തീരുമാനമെടുക്കാൻ. ഒരിക്കലും മടങ്ങി വരാൻ പറ്റില്ല. അബ്രഹാം പിതാവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ഇതാ, എന്നാൽ ഒരു നീതിമാനായൊരു വ്യക്തി, ഒരു വീട് ജനിച്ച് ദൈവ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു വ്യക്തി, തോറ്റുപോകുന്നതല്ല, കർത്താവ് തുപ്പിക്കളയുന്നവനല്ല, ജയിക്കുന്നവൻ, കർത്താവ് പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാകും. ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സത്യജയ്, ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇനി നേരെ എബ്രഹാം പിതാവിന്റെ മടിയിലേക്കല്ല, പകരം ശരീരം വിടുന്ന മരണത്തെക്കുറിച്ച് പറയുന്നത്, ശരീരം വിട്ടാൽ ആ നിമിഷം ഇതാ കർത്താവിനോട് കൂടി ഇരിക്കാൻ ആ സ്വർഗീയ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇനി നേരെ ഇതാ ഈ സോള്, ഇതാ ഇവിടുന്ന് ഈ പച്ച ഈ ഭാഗം നേരത്തെ ഇതാ എബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ നീതിമാന്മാർ, ഇനി അങ്ങോട്ടേക്കല്ല പോകുന്നത്. ഇന്ന് ആ ഭാഗം കാലിയാണെന്നാണ് ബൈബിൾ പ്രകാരം കാണുന്നത്. അത് കാലിയ, യേശു ക്രിസ്തുവിന്റെ മരണശേഷം യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്ന ബന്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി അവർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ ഭാഗം ഇന്ന് കാലിയാണെന്നാണ് ബൈബിൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തർക്കമൊന്നുമില്ല, ബൈബിൾ പ്രകാരം പറയുന്ന കാര്യം നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വേറെ വിധേയന ചിന്തയുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചിന്തിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ എങ്ങനെയായാലും അവിടെ എത്തിയാൽ മതി. സത്യജയ്, ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുക. എന്താണ് ഈ വ്യത്യാസം വരുന്നത്? നേരെ പഴയതും ഇതുമായിട്ടുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ഒരു വ്യക്തി മരിച്ച ആ വ്യക്തിയുടെ സോള്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകുന്നു, ശരീരം ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നു, പക്ഷെ അവന്റെ ദേഹി മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. അത് നീതിമാൻ എബ്രഹാം പിതാവിന്റെ മടിയിലേക്കും, ഇത് അല്ലാത്തവർ യാതനാ സ്ഥലത്തേക്കുമാണ് പോയിരുന്നത്, ധനവാന്റെ ലാസറിനേക്ക്. അതിലൂടെ നമുക്ക് മനസ്സിലായി. പക്ഷെ പുതിയ നിയമത്തിൽ എബ്രഹാം പിതാവിന്റെ മടിയിലേക്കല്ല പോകുന്നത്, നേരെ ശരീരം വിട്ടാൽ ആ നിമിഷം ക്രിസ്തുവിനോടുകൂടെയാണ് ഇരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ, എബ്രഹാം പിതാവിന്റെ മടിയിലേക്കല്ല. അപ്പൊ ഇത് ബൈബിളിലൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാം. ലോർഡ് ഐ ലവ് യു, വി താങ്ക് യു. ഫിലിപ്പി ലേഖനം 1:21 മുതൽ നമുക്ക് വായിക്കാം. ശരീരം വിട്ടാൽ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫിലിപ്പി ലേഖനം 1:21 മുതൽ വായിക്കാം.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ.
സതീജേ, ഇവിടെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഹൈലി സ്പിരിച്വലി വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പറയാണ്, നമ്മൾ പറയുന്ന പോലെയല്ല, ശരീരം വിട്ട്, അതായത് മരണം, അത് സംഭവിച്ച് ക്രിസ്തുവിനോട് കൂടിയിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഉത്തമമെന്നല്ല അത്യുത്തമമല്ലോ. നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ പോവാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കാറ്. അദ്ദേഹം പറയാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിപ്പാൻ. അപ്പൊ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ആരോട് കൂടിയാണ്? ശരീരം വിട്ടാൽ അബ്രഹാം പിതാവിനോട് എന്നെ മടിയിലല്ല പോകുന്നേ, നേരെ പോകുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ജീവിതം മാറണം. അവിടെ 21-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, എനിക്ക് ജീവിക്കുന്നത് എന്റെ ആഘോഷവും എന്റെ സന്തോഷവും എന്റെ ഡ്രീമുകളും ആണെന്നല്ല പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഒരേ സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇത് തള്ളിക്കളയുകയാണെങ്കിൽ അപകടമാണ്. പകരം എനിക്കൊന്ന് മാറണം, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവായി തീരണം. അതായത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന അർത്ഥം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പോകണം. ഈ ജീവിതം ക്രിസ്തുവിനാണ്. അങ്ങനെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്ന ലാഭമാണ്. ഒരു ഇക്വേഷനാണ്, ഒരു ഫോർമുലയാണ്. ജീവൻ ഈക്വൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു, ലൈഫ് ഈക്വൽ ക്രൈസ്റ്റ്. നമ്മളെ ഈ ഫ്ലോ ചാർട്ടൊക്കെ പഠിക്കുമ്പോൾ, കമ്പ്യൂട്ടർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ഇഫ് എന്ന് വെച്ചൊരു പരിപാടിയുണ്ട്. ഇഫ്, ഇഫ് നോട്ട്, ഇഫ് അങ്ങനെയാണെങ്കിൽ അല്ല എങ്കിൽ. അപ്പൊ പറയാണ് ഇഫ് അവർ ലൈഫ് ഈക്വൽ ടു ക്രൈസ്റ്റ്, അവർ ഡെത്ത് ഈക്വൽ ടു പ്രോഫിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ജീവൻ, നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിനാണെങ്കിൽ നമ്മുടെ മരണം നമുക്ക് ലാഭമായിരിക്കും. അല്ലെങ്കിലോ നോട്ട്, ഇഫ് നോട്ട്, അവർ ലൈഫ് ഫോർ മൈ പ്ലഷർ, ഫോർ മൈ ഡ്രീംസ്, യുവർ ഡെത്ത് ഈക്വൽ ടു ലോസ്. നമുക്ക് തീരുമാനിക്കാം. ഇതാ കർത്താവ് നമ്മോട് പലപ്പോഴും പറയാറുണ്ട്, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ, നിന്റെ ഇഷ്ടത്തിനും നിന്റെ സൗകര്യത്തിനും നിന്റെ ഡ്രീമുകളും നടത്താൻ നോക്കിയാൽ നീ അതിനെ കളയും. പക്ഷെ നീ എനിക്കായി ജീവിച്ചാൽ നീ അതിനെ നേടും. എല്ലാ സുവിശേഷങ്ങളും ആവർത്തിച്ചാർജ് പറയുന്നതാണ്. ഇത് മനുഷ്യൻ പ്രസംഗവേദിയിൽ കേൾക്കുന്നത് പോലുമില്ല. അപകടം പിടിച്ച ഒരു മണ്ഡലത്തിലാണ് ഞാൻ, നമ്മള് പ്രസംഗവേദിയിലോ. നീ കൂടുതൽ പ്രാർത്ഥിക്കണം, നീ കൂടുതൽ ഉപസിക്കണം. സഹോദരി, പ്രാർത്ഥിക്കൂ, ഉപസിക്കൂ. കബളിപ്പിക്കുന്ന പരിപാടികളാണ്. പ്രാർത്ഥന ഉപവാസമൊക്കെ വേണം. പക്ഷേ കർത്താവ് പറഞ്ഞ മേജർ കാര്യം വിട്ടിട്ട് ശ്വാസത്തിന്റെ കാര്യം ആദ്യം, അത് കഴിഞ്ഞിട്ടേ കുളിക്കുന്ന കാര്യവും പല്ല് തേക്കുന്ന കാര്യമൊക്കെ ഉള്ളൂ. ആദ്യ ശ്വാസം. ഒരാൾക്ക് നേരം മൂക്കുന്ന പിടിച്ചു നോക്കിയേ, മുത്തി പിടിച്ചു നോക്കിയേ, വിവരം അറിയാം. ജീവന്റെ കാര്യം ആദ്യം. എന്താ കർത്താവ് പറഞ്ഞേ? നീ നിനക്കായി ജീവിച്ചാൽ നിന്റെ ജീവനെ നീ കളയും, പക്ഷെ നീ എനിക്കായി ജീവിച്ചാൽ നീ നിന്റെ ജീവനെ നേടും. ചതിക്കപ്പെട്ട മണ്ഡലത്തിൽ നാം ആയിരിക്കരുത്. ഹല്ലേലൂയ. നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേട്ട് കേട്ട് എത്ര നാൾ കേൾക്കും? ഈ ശരീരം ഇപ്പൊ തീരും, തുടർന്ന് ഓപ്പൺ ഹൗസാണ്. അപ്പൊ അറിയും നമ്മൾ എന്താണ് പ്രാപിച്ചത്. പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ് ഇതാ വിട്ടുപിരിഞ്ഞ്. അപ്പൊ ശരീരത്തെ ഞാൻ വിട്ടുപിരിഞ്ഞാൽ ഉടനെ ഞാൻ ആരുടെ കൂടെയാ? അബ്രഹാമിതാവിന്റെ മടിയിലല്ല, ക്രിസ്തുവിനോട് കൂടിയാ. പുതിയ നിയമം വിശുദ്ധം പറയുക. ഇനി വീണ്ടും 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ച്.
ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്നു പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു.
ഇത് നാം അറിയണം. ശരീരത്തിൽ വസിക്കുമ്പോ കർത്താവിൽ നിന്ന് അകന്ന് പരദേശികളായിരിക്കുന്നു. ഇപ്പോ ഒരാള് സൗദിയിലുണ്ട്, ഒരാള് ദുബായിലുണ്ട്, നിങ്ങളുടെയൊക്കെ വീട്ടുകാര് ഇന്ത്യയിലാ, കേരളത്തിലാ. നിങ്ങൾ സൗദിയിലായിരിക്കുമ്പോ, ദുബായിലായിരിക്കുമ്പോ ഇതാ നിങ്ങൾ പരദേശികളാകുന്നു. ആരിൽ നിന്നാകുന്നു? നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഇന്ത്യയിലുണ്ട്, അവിടെ നിന്നാകുന്നു. നിങ്ങളുടെ അപ്പനോടാകുന്നു, ഇതാ നിങ്ങളുടെ അമ്മയോടാകുന്നു, നിങ്ങൾ പരദേശികളായിരിക്കും അല്ലേ? സെയിം കൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ആരോടാകുന്നു? കർത്താവിനോടാകുന്നു പരദേശികളായിരിക്കുന്നു. അപ്പോൾ കർത്താവിനോട് അടുത്താലോ സ്വദേശിയാവും, സ്വദേശിയാവും. ഇന്നത്തെ ഈ പൗലോസ് അപ്പസ്തോലിന് നമ്മൾ ഇന്ത്യക്ക് ഇദ്ദേഹത്തിന് വട്ട, ശരീരം വിട്ടു പോകാനായിട്ട് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് കണ്ടോ? അദ്ദേഹം പറയാണ് ശരീരത്തിലിരിക്കുമ്പോ ഞാൻ എന്റെ കർത്താവോട് അകന്ന് പരദേശിയായിരിക്കുകയാണ്, പക്ഷെ ശരീരം വിട്ടാൽ ആ നിമിഷം ഞാൻ സ്വദേശിയാകും. വീട്ടിൽ പോകാനുള്ള തിരക്കാ പുള്ളിക്ക്, വീട്ടിൽ പോകാനുള്ള തിരക്ക്. ഇവിടെ ഒരു ലീവ് കിട്ടിയാൽ, ഗൾഫിലൊക്കെ ഉള്ള ആളറിയാം, ഒരു ലീവ് കിട്ടിയാൽ 3 ദിവസം ലീവ്, പെരുന്നാളിന് 3 ദിവസം ലീവാണെങ്കിൽ അതിന്റെ അപ്രോ ലീവ് എടുക്കും, ഇപ്രോ ലീവ് എടുത്തിട്ട് അതൊരു 10 ദിവസമാക്കി എങ്ങനെയെങ്കിലും സ്വദേശത്തെ തന്നോക്കും. പക്ഷെ ഈ ഇന്നത്തെ വിശ്വാസികളെ കണ്ടാൽ ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പൗലോസിനെ നോക്കുമ്പോൾ കറക്റ്റാണ്. ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ആഗ്രഹം ശരീരം വിട്ട് കർത്താവിനോട് കൂടിയിരിക്കാനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജഡത്തിലിരുന്നല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വേലയ്ക്ക് ഫലം വരും, അനേകരം നേടുവാൻ കഴിയും. ഒരു ഒരു ദേഹിയുടെ വല എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വലിയതാണ്. ഇനി ശ്രദ്ധിച്ചേ, ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് കർത്താവോടാകുന്ന പരദേശിയായിരിക്കുന്നത്. ഇനി എന്റെ 8-ാം വാക്യം വായിച്ചേ.
ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു, ശരീരം വിട്ടു കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
ശരീരം വിട്ടാൽ ആരുടെ കൂടെ വസിക്കും? അബ്രഹാം പിതാവിനോട് കൂടെ അല്ല. ശരീരം വിട്ടാൽ അബ്രഹാം പിതാവ് അവിടെ ഉണ്ട്, അബ്രഹാം പിതാവിനോട് കൂടെ അല്ല, കർത്താവിനോട് കൂടെ വസിക്കും. ശരീരത്തിൽ വസിക്കുമ്പോ കർത്താവിൽ നിന്ന് അകന്ന് ശരീരം വിട്ടാൽ ഉടനെ ആരടായി? കർത്താവിനോട് കൂടെയായി. മാത്രമല്ല, സ്ഥലം സ്വദേശമായി. മറ്റത് പരദേശമാ, ഈ യാത്ര പരദേശമാ. ശരീരത്തിലിരിക്കുമ്പോൾ ശരീരം വിട്ടാൽ സ്വദേശത്തെത്തി. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവിടെയായിരിക്കാൻ ആഗ്രഹം? പരദേശത്തോ സ്വദേശത്തോ? ഒന്ന് തീരുമാനിച്ച് ബൈബിള് പ്രകാരം കാര്യങ്ങളെ കാണ്. ഈ ലോകത്തിലെ ആ വ്യക്തികൾ പ്രകാരവുമല്ല, ലോകത്തിലെ ഇന്നത്തെ ലോകാനുരൂപമായ ക്രിസ്ത്യാനികൾ മുഖാന്തരവുമല്ല, ക്രിസ്തുവിനെ പോലെ, പൗലോസ് കാണിച്ചെന്ന മാതൃകയെ പോലെ നമ്മളും നമ്മളെ ഒന്ന് ഈ കാര്യങ്ങളൊന്ന് കാണാൻ തുടങ്ങിയേ. എന്റെ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ ആൾക്ക് കുറ്റമായിട്ട് തോന്നും. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ ഇല്ലാത്തത് വല്ലതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബൈബിൾ ഫോളോ ചെയ്യാനേ ഈ പറയണേ. ചുറ്റുമുള്ള മനുഷ്യരെ ഫോളോ ചെയ്യല്ലേ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ നമുക്ക്, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നു, ക്രിസ്ത്യാനികൾ ഇത്രയും ചുറ്റും നിൽക്കുമ്പോൾ ആരും നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകരം നമ്മളോട് പറഞ്ഞു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തനും ആ യേശുവെ നോക്കാനോ പറഞ്ഞേ അല്ലേ? ആ വചനത്തെ നോക്ക്, യേശുവിനെ നോക്ക്. ഹല്ലേലൂയ. പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ ക്രൂശിക്കപ്പെടരുത്, ഏത് മാനസാന്തരം വന്നിട്ടില്ല, 3 വർഷം 3.5 വർഷം തികഞ്ഞേ ഉള്ളൂ യേശുവിനോട് കൂടെ വന്നിട്ട്, ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ, നീ ക്രൂശിക്കപ്പെടുകയും ചെയ്യരുത്, അതായത് നീ മരിക്കരുതെന്ന് യേശു ക്രിസ്തു ശാസിച്ചു. പോ പിശാചെ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെ അത്ര കയറുന്നത്. കാരണം ഇതുവരെ ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കാൻ ക്രിസ്ത്യാനികളിൽ നല്ലൊരു പങ്കിനും കഴിഞ്ഞിട്ടില്ല. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവേ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇപ്പൊ വ്യക്തമായല്ലോ ഈ വാക്കുകളിലൂടെ. ശരീരം വിട്ടാൽ ആരുടെ കൂടെയാണ്? കർത്താവിനോട് കൂടെയാണ്, സ്വദേശത്താണ്. കർത്താവിനോട് കൂടെയാണ്, സ്വദേശത്താണ്. അപ്പൊ നാം എന്തിനാ ഭയപ്പെടുന്നേ? സ്വദേശത്ത് പോകാൻ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ അപ്പന്റെ അടുക്കൽ പോകാൻ എന്തിനാ ഭയപ്പെടുന്നേ? അതിന്റെ അർത്ഥം എന്തോ കുറ്റം ചെയ്തുകൊണ്ടല്ലേ ഈ ഭയപ്പെടുന്നേ? ദാ ഡാഡി വരുന്നു, ഡാഡി വരുന്നു, പപ്പ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാ. എന്താ സംഭവം? 2 കുഞ്ഞുങ്ങൾ തുള്ളിം ചാടുന്നു, വേറൊരുത്തൻ ആ ഒളിക്കാൻ നോക്കുകയാണ് മേശരടിയിലൊക്കെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മേശരടിയിൽ ഒടിക്കാൻ നോക്കുന്നവൻ എന്തോ ഗുരുതക്കേട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഭയമാണ്. എന്നാൽ തുള്ളിച്ചാടുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വയ്യില്ല, ഒന്നും ചെയ്തിട്ടില്ല, അവർ നിഷ്കളങ്കരായി പപ്പ വരുന്ന സന്തോഷമാണ്. ഇതേപോലെ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ 2 ടൈപ്പ് ആളുകളെ കാണാം. ഒന്ന് മേശരടിയിൽ ഒടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയും മരണത്തെ പേടിച്ചിരിക്കുക. വേറൊരു കൂട്ടരെന്ന് പറയുന്നത് ഇതാ അതിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ആർക്കുന്ന വേറൊരു ടൈപ്പ്. കാരണം അവരാ വചനത്തിലൂടെ കണ്ടു തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ജന്മദിവസത്തേക്കാൾ നല്ലത് മരണദിനമാണ്. എ വൈസ് പേഴ്സൺ തിങ്ക്സ് എ ലോട്ട് അബൌട്ട് ഡെത്ത്. ധാരാളമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. വിഡി അതിനെ കുറിച്ച് പറയുന്നു, അവന്റെ ഹൃദയം സന്തോഷ ഭവനത്തിനത്ര. മക്കളെ, ഇത് നമ്മുടെ ടെസ്റ്റാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷനോ ഹോളിൽ കയറിയിട്ട് എൻട്രൻസ് എക്സാം എഴുതുവാനായിട്ട് ഹോളിൽ കയറി 150 ക്വസ്റ്റൻ കാണും വരും, ചെറിയൊരു പീരീഡേ ഉള്ളൂ. ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൻ്റെ ഡ്രീം ഐസ്ക്രീമും തൻ്റെ ഡ്രീം പെൻസിലും തൻ്റെ ഡ്രീം ചുരിദാറും തൻ്റെ ഡ്രീം ജീൻസും ഇതൊക്കെ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി വെറും സ്റ്റുഡൻറ് വിഡ്ഢിയാണ്. മാക്സിമം സ്പീഡിൽ ഉള്ള സമയത്ത് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ എഴുതണോ? വളരെ സ്പീഡിൽ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് അവരോട് പറയുന്നത്, മക്കളെ, ആ ടീച്ചർ വന്ന് പറയാം, മോളെ നിങ്ങൾ സമയം കളയല്ലേ ഇങ്ങനെ ഡ്രീം ചെയ്ത്. ഇതുപോലെ സ്വർഗത്തിൽ നമ്മളോട് പറയാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കേ. ഇതൊക്കെ ബൈബിൾ എഴുതിയിട്ടുള്ളതല്ലേ? എഫേസ്യരിലാണ് അഞ്ചാം അധ്യായം പറഞ്ഞത്, സമയം ആകിയാൽ ബുദ്ധിഹീനരാകാതെ. നിനക്ക് അനുവദിച്ചിട്ടുള്ള 3 മണിക്കൂർ എന്നുള്ള സമയം പോലെ നിനക്ക് ശരീരത്തിന് അനുവദിച്ചിട്ടുള്ള ഇത്രയും സമയം നീ തക്കത്തിൽ ഉപയോഗിക്കേ. ഇത് നിന്റെ പരീക്ഷാകാലമാണ്, ഇതിന്റെ പ്രവാസകാലമാണ്, ഇത് കഴിഞ്ഞാൽ ഓപ്പൺ ഹൗസാണ്, റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കേ. പലരും ചോദിക്കും, ഷാജി പറ എന്തോ ഇങ്ങനെ ഓടുന്നേ. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം കൃപ തരികയാ, ദൈവം ആരോഗ്യം തരികയാ, ദൈവം തന്നതുകൊണ്ട് മാത്രമാ നിൽക്കണേ. പ്രിയ സഹോദരങ്ങളെ, സമയം തക്കത്തിൽ ഉപയോഗിക്കേ. ഹല്ലേലൂയ. ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കുകയാ. ഏതാണ്? എറ്റേണൽ വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. എറ്റേണൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. ഈ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യാനുള്ളതല്ല. മനസ്സിലാക്കുക, അത്യാവശ്യമുള്ളത് എറ്റേണൽ വാല്യൂ ഉള്ളത് തിരഞ്ഞെടുക്കുക, അവിടെയാണ് ജയം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത്, അപ്പോൾ ഈ പറഞ്ഞ ഇവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കണേ. എബ്രഹാം പിതാവിന്റെ മടിയിലുള്ളവരെ എന്ത് സംഭവിച്ചു? അവരെ കർത്താവ് യേശു തന്റെ ക്രൂശീകരണം കഴിഞ്ഞ് ജയം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ്. ഇതാ ഇവരുടെ അടുക്കൽ, ഇവർ നേരത്തെ പാതാള പ്രതീക്ഷയിലായിരുന്നു. അതായത് ഈ ഭാഗമൊക്കെ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും, നീതിയോടെ പ്രവർത്തിച്ചവരൊക്കെ ചെക്ക് കൊടുത്തതുപോലെയാ, ചെക്ക്, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്തതുപോലെയാ. അതായത് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച്, യാഗം കഴിച്ച്, പാപത്തിന് വേണ്ടി ക്ഷമ ചോദിച്ച് നിന്ന വ്യക്തികൾ, അവര് ഇതാ ഒരു ചെക്ക് കൊടുത്തു, ഞങ്ങളുടെ പാപപരിഹാരയാഗം. യഥാർത്ഥ പാപപരിഹാരയാഗം കർത്താവ് യേശുവിന്റെ കാലിൽ കുശില. അതായത് അത് നടന്നപ്പോൾ ആ ചെക്ക് ഹോണറായി, ചെക്ക് ഇട്ട ചെക്ക് PDC ഹോണറായി. ഇന്നതുപോലെയാണ് പഴയ നിയമത്തിലെ യാഗങ്ങൾ മുഴുവൻ ദൈവസന്നിധി. അപ്പോ അങ്ങനെ ജീവിച്ച വ്യക്തി, പഴയ നിയമത്തിൽ നീതിമാന്മാരായി ജീവിച്ച വ്യക്തികളൊക്കെ ഇതാ അബ്രഹാം പിതാവിന്റെ മടി എന്ന് പറയുന്ന ഒരു പർദീസായിൽ ആണ് എന്ന്, അതായത് ഭൂമിക്കടിയിൽ ഒരു പർദീസായിൽ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബൈബിളും അങ്ങനെ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഇതാ അതിനോട് എനിക്ക് യാതൊരു തർക്കവുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിയ എഫേസ്യ ലേഖനം 4:8-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാള പ്രതീസയിൽ നിന്ന് അവിടെ ബന്ധിക്കപ്പെട്ടിരുന്ന വിശുദ്ധന്മാർ, ഇത് അബ്രഹാം അടക്കം സകല പഴയ നിയമ വിശുദ്ധന്മാർ ബന്ധിക്കപ്പെട്ടിരിക്കുക. കാരണം 2:17 പ്രകാരമുള്ള പാപത്തിന്റെ ശമ്പളം മരണമാണ്. അവര് നീതിമാന്മാരായി ദൈവസന്നിധി ജീവിച്ചുവെങ്കിലും ആ ഒരു 2:17 പരിഹാരം സംഭവിച്ചിട്ടില്ല. അവരവിടെ പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുക, പക്ഷെ ദൈവത്തിന്റെ കസ്റ്റഡി തന്നെയാണ്. ദൈവം അവരെ സെപ്പറേറ്റ് സൂക്ഷിച്ചിരിക്കുകയാണ്. വായിച്ചാട്ടെ.
അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു.
ഇതാ അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവൻ ബന്ധന്മാരെ പിടിച്ച്, അതായത് ബന്ധനത്തിലായിരുന്നു, ഇവിടെ എല്ലാവരും ബന്ധനത്തിലാ, ഉയരത്തിൽ കയറി. ഉയരത്തിൽ സ്വർഗത്തിൽ കയറി മനുഷ്യർക്ക് എന്തു കൊടുത്തു? ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. താഴേക്ക്
കയറി എന്നതിനാൽ,
കയറി എന്നതിനാൽ
അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ?
എങ്ങോട്ടിറങ്ങി? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ആരെ? കർത്താവ് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, ഇത് ഭൂമിക്ക് അടിയിലാണെന്നാണ് കരുതപ്പെടുന്നത്. ആ വാക്യം ഇതിനെ സമർത്ഥിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? താഴേക്ക്
ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും ഈതേ കയറിയവനുമാകുന്നു.
അപ്പൊ ഇറങ്ങിയിട്ട് ഈ ബന്ധന്മാരെ പിടിച്ചു. അതായത് കാൽവരി ക്രൂശിൽ ഈ 2:17 പാപത്തിന് പരിഹാരം നടന്നു. ആ പിശാചിന്റെ, അതെ, കാൽവരി ക്രൂശിൽ എന്താ നടന്നേ? കൊളോസ്യരിലെ 2 പറഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി അവരെ തോൽപ്പിച്ചു. പിശാചിനെ തോൽപ്പിച്ചു, മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എബ്രായ ലേഖനം 2. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതോടുകൂടെ ഈ പാതാള പർദീസായിൽ നിന്ന് ഇതാ അബ്രഹാം പിതാവും സകലരടക്കം നീതിമാന്മാരായ സകലരെയും, മറ്റവരങ്ങനെ തന്നെ നീതിമാന്മാരായ സകലരെയും വിടുവിച്ചു, ഉയരത്തിൽ കയറി അവർക്ക് സമ്മാനങ്ങളെ കൊടുത്തു. ഇതുകൊണ്ടാണ് കർത്താവ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? കല്ലറകൾ തുറന്നു. നീതിമാന്മാരായ എല്ലാവരുടെ അല്ല, നീതിമാന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 27:50 വാക്യങ്ങൾ.
യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി.
യേശുവിന്റെ മരണത്തിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് കേട്ടോ. മരണത്തിലാണ് പാപത്തിന് ശമ്പളം, മരണം. ഇതുവരെ ചെയ്തവരുടെ എല്ലാം പാപത്തിന് പരിഹാരമായിട്ടാണ് ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ക്ലിയർ ആകാൻ പോവുകയാണ്. അതുവരെ ചെയ്തവരും ഇനി ചെയ്യാൻ പോകുന്നവരുടെ ഒക്കെ ക്ലിയർ ആകാൻ പോവുകയാണ്. യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു, പാപപരിഹാരം നടന്നു. ഉടനെ എന്ത് സംഭവിച്ചു? താഴേക്ക്
ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു.
കല്ലറകൾ, ഇത് മനുഷ്യർ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, കല്ലറകൾ തുറന്നു.
നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു.
വേറെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളൊക്കെ പറയുമ്പോ അതിന്റെ കൂട്ടം പറയുമ്പോ അവർ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു.
അവന്റെ
യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം
കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി.
ജെറുസലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ജെറുസലേം, കാരണം ഇനി ഞങ്ങൾ അതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. പാപത്തിന് പരിഹാരം നടന്നു, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അവിടെ പോയി പലർക്കും പ്രത്യക്ഷപ്പെട്ടെന്നറിയാമോ? യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് പോയി ഇച്ചിരി സമയം വൈകി. എന്തോ കാര്യം ഇവിടെ നടത്തണം, നമുക്കറിയത്തില്ല. കാരണം ഒരു സംസാരം, യേശുക്രിസ്തു മഗ്ദലന മറിയുമായിട്ട് സംസാരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ അതിരാവിലെ മഗ്ദലന മറിയ ഓടിയെത്തുക, ആ സമയത്ത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. മഗ്ദലന മറിയൻ തന്നെ തൊടുവാനായിട്ട് ദാ റബ്ബീ, ഗുരുവേ എന്ന് പറഞ്ഞ വരാൻ സമയത്ത് കർത്താവ് പറഞ്ഞു, തൊടരുത്. എന്താ കാര്യം? ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റപ്പോ ആരൊക്കെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു? വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. പക്ഷെ ഇവർ, അവരും പോയിട്ടില്ല. ഇവിടുന്ന് ആ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമാകും. ഇതെന്റെ സങ്കല്പമാണ്. അപ്പോ ശ്രദ്ധിച്ചേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 20:17
യേശു അവളോട്,
ആ മഗ്ദലന മറിയത്തോട് പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റ യേശു ആണ് ആ സമയത്ത് പറയുന്ന കാര്യമാണ്,
എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല.
അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റു. അവരിപ്പോ ഇതാ യെരുശലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോ പ്രത്യക്ഷപ്പെടുകയാണ് ആ പുനരുദ്ധാന ശരീരത്തിൽ. യേശു ഇതാ അടച്ചിട്ട റൂമിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവരും പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് അവിടെ തരുന്നു. ഇതിനേക്കാൾ കൂടുതലൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഈ ഒരു കാഴ്ചപ്പാട് അവിടെ തരുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതാ അവരും ഉയർത്തെഴുന്നേറ്റു. ഇതാണ്ടോ പറയുന്നത്? അവൻ താഴേക്കിറങ്ങി ബന്ധന്മാരെ, ഇതുവരെയും പിശാചിന്റെ പിടിയിലായിരുന്നു വിശുദ്ധന്മാർ, എന്നാൽ അവരെ പിടിച്ചു ഉയരത്തിൽ കയറി, സ്വർഗത്തിൽ കയറി, അവർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇതുകൊണ്ടാണ് എഫേസ്യർ 4:8-9 വാക്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആരെ കൊടുത്തെങ്ങനെയുണ്ടോ, ഈ അറിവില് ഈ പാതാള പ്രതീക്ഷ ഇന്ന് കാലിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവരും നേരെ പോയി, ഇതാ സ്വർഗീയ ഭവനത്തിൽ അവരും താമസമാണ്. ഇന്ന് ഭൂമിയിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും മരണമടഞ്ഞ ജയത്തോടെ, കർത്താവ് പറഞ്ഞ പോലെ ജയിക്കുന്നതിന് അവകാശമാക്കും. അങ്ങനെ ജയിച്ചാൽ ഞാനും നിങ്ങളും ഇതേപോലെ അവരോട് ചേരും. ഇതാണ് എബ്രായ ലേഖനം പറയുന്ന ഒരു കാര്യം. എബ്രായ ലേഖനം അവിടെ 12:22 വാക്യത്തിൽ പറയുന്നു, നമ്മൾ എവിടെ വന്നിരിക്കുന്നു അറിയാമോ? നീതിമാന്മാരായ വിശുദ്ധന്മാരുടെ പെർഫെക്റ്റഡ് സെയിൻസിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റഡ് വിശുദ്ധന്മാർ, വീണ്ടും ജനിക്കപ്പെട്ടവർ എവിടെ വന്നിരിക്കുന്നത്? ഈ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ അവിടെയുണ്ട്. വായിച്ചാട്ടെ എബ്രായ ലേഖനം 12:22 വാക്യങ്ങൾ.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും,
ശ്രദ്ധിച്ചു കേട്ടോ, അടുത്തത്
സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ.
സിദ്ധന്മാരായ, പെർഫെക്റ്റഡ്, നല്ല സ്വഭാവമുള്ള, എന്റെ അർത്ഥം സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. അത് ഇംഗ്ലീഷ് കൊടുത്ത് അവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അവിടെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ടു ദ സ്പിരിറ്റ്സ് ഓഫ് ജസ്റ്റ് മെൻ, നീതിമാന്മാരായ ആളുകൾ, മെയ്ഡ് പെർഫെക്റ്റ്, അവരുടെ ജീവിതകാലം ഉപയോഗിച്ചത് അവരെ വിശുദ്ധീകരിക്കാനാ, പെർഫെക്റ്റ് ആക്കാനാ. അവരുടെ അടുക്കൽ അത്രേ ആരെത്തിയിരിക്കുന്നത്? വീണ്ടും ജനിച്ച നമ്മൾ ഓരോരുത്തരും ആത്മാവിലെത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഓൾറെഡി വീണ്ടും ജനിച്ചു. നമ്മൾ അവിടെയാണ് നമ്മുടെ ആത്മശരീരം. പക്ഷെ ഇതൊന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ഇന്ന് ഈ ലോകത്തിന്റെ ആ ഒഴുക്കിൽപ്പെട്ട് അതിന്റെ ഡ്രീമിൽപ്പെട്ട് കർത്താവിന്റെ വചനം പറയുന്നു ലോകത്തെ ലോകത്തിലുള്ള നിങ്ങളെ സ്നേഹിക്കരുത്. കാരണം നാം എന്തിനെ സ്നേഹിച്ചോ അതിന്റെ പുറകെ പോകും, അത് നമ്മുടെ അപകടമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ലോകസ്നേഹമൊക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ കോഴ്സിലേക്ക് നമുക്ക് ചേരാം. നമുക്ക് ജയം പ്രാപിക്കണ്ടേ? യാതന സ്ഥലത്ത് പോകരുതല്ലോ. നമുക്ക് ആ ധനവാൻ ചെന്ന സ്ഥലത്തേക്കല്ല, അത് ആശ്വാസമാണ്. പക്ഷെ അതിനേക്കാൾ ആശ്വാസമാണ് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ശരീരം വിട്ടാൽ ആ നിമിഷം നമുക്ക് കർത്താവോട് കൂടെയിരിക്കും. അതിനുവേണ്ടിയല്ലേ നാം യേശു രക്ഷിതാവായി സ്വീകരിച്ച്? അതോ നല്ല വീടും നല്ല കാറും നല്ല കാര്യങ്ങളും ഈ ഭൂമിയിൽ ഇപ്പോൾ മാത്രമുള്ളതാണോ? അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യരിൽ അരിഷ്ടരാ. നമുക്ക് അരിഷ്ടരാകണ്ടല്ലോ, നമുക്ക് ആ ദൈവരാജ്യ അവകാശമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നം നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് ഇത് അദൃശ്യമായ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് മൂത്ത് അല്ല എങ്കിൽ നമ്മുടെ മരണത്തിൽ സംഭവിക്കുന്നത്? ഒന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതാ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന അതിശ്രേഷ്ഠമായ ചിന്തകൾക്കായി നന്ദിയോടെ സ്തുതി. ഒരു പാപി മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീതിമാൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മാവ് എങ്ങോട്ടേക്ക് പോകുന്നു? ശരീരം എങ്ങോട്ടേക്ക് പോകുന്നു? ദേഹി അഥവാ മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകുന്നു? പ്രിയ നല്ല പിതാവേ, അങ്ങ് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നതിനായി നന്ദി. അപ്പൊ ഇതിനേക്കാളെല്ലാം ഉപരി ഞങ്ങളുടെ ജീവിതത്തിലെ ചോദ്യം ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ. യാതനയിലേക്ക് കടന്നു പോകാതെ ആ നിത്യജീവനിലേക്ക്, ആ തേജസ്സിലേക്ക്, ശരീരം വിട്ടാൽ ആ നിമിഷ കർത്താവോടുകൂടി ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തെ ഭയപ്പെടുകയല്ല, പൗലോസ് പറഞ്ഞതുപോലെ ശരീരം വിട്ട് കർത്താവോടുകൂടി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞങ്ങളും വരുവാൻ, ഭോഷന്മാരുടെ കൂട്ടത്തിലേക്കല്ല, അവൻ ഇപ്പോഴത്തെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എന്നാൽ ഞാനിയോ ധാരാളമായി ആ മരണം എന്ന ഗേറ്റ്, ഇമിഗ്രേഷൻ ക്രോസ് ചെയ്ത് പോകുവാൻ ധാരാളമായി ചിന്തിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ആ ചിന്ത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹോളി ഗോഡ് തരണമേ. അങ്ങയുടെ ആത്മാവ് മക്കളുടെ മേൽ വ്യാപരിക്കുക സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം മക്കളുടെ മേൽ വ്യാപരിക്കുക സ്തോത്രം. അങ്ങയുടെ മാനസാന്തരത്തിന്റെ ആത്മാവിനെ അങ്ങയുടെ മക്കൾ കൊടുക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ആളുമാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാ, പല മാനസാന്തരങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാ. ഈ താൽക്കാലിക ജീവിതമല്ലായിരിക്കും, നിത്യമായൊരു ജീവിതമാവേണ്ടത് പല തീരുമാനങ്ങളും. ഹോളി ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ് പലരെ കൊണ്ടെടുപ്പിക്കുക. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് രാജാവായി തന്നെ നിലകൊള്ളണമേ. ഞാൻ അങ്ങ് ക്ഷണിക്കുകയാ, ഇതെനിക്ക് വേണ്ടി ഇനി ജീവിക്കേണ്ട, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ എന്റെ ജീവിതം തരികയാ. എടുത്ത തീരുമാനത്തിൽ നിലനിൽപ്പാൻ എന്നെ സഹായിക്കണമേ. ഓ ലോർഡ് ഐ ലവ് യു. പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾക്കായി സ്തോത്രം. പ്രിയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മേലെ അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കുവാൻ നിങ്ങളുടെ മക്കളെ സഹായിച്ചാട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചല്ലോ. കേട്ട വചനം ദൈവസന്നിധിയിൽ കരുതി. ഇതാ നമുക്കിനി നമുക്കായി ജീവിക്കേണ്ട, കർത്താവിനായി ജീവിപ്പാൻ ഈ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.